الحمد لله، الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا، وصلى الله على محمد وعلى آله وصحبه أجمعين. سنهم الله سهودري سهودرين ماري، السلام عليكم ورحمة الله. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ ആശയ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറ 196 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് മനസ്സിലാക്കിയത്. മാസപ്പിറവി, അതുപോലെ യുദ്ധ സംബന്ധമായ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കൽ ഒക്കെ പറഞ്ഞതിന് ശേഷം 196 മുതൽ അള്ളാഹു തആല ഈ സൂറയില് ഹജ്ജ് നിയമങ്ങൾ പറഞ്ഞു തുടങ്ങാണ്. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ എന്ന ആമുഖത്തോടു കൂടിയാണ് വിഷയത്തിലേക്ക് കടന്നത്. ഇഹ്റാം ചെയ്ത അവസ്ഥയിൽ യാത്ര തടയപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ആ ആയത്തിൽ വന്നത്. ഇനി നമുക്ക് 197 മുതലുള്ള ആയത്തുകളുടെ ആശയങ്ങളിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. ليس عليكم جناح أن تبتغوا فضلا من ربكم فإذا أفضتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين. ثم أفيضوا من حيث أفاض الناس واستغفروا الله ان الله غفور رحيم. الحج اشهر معلومات, ഹജ്ജ് സംബന്ധമായ മാർഗനിർദ്ദേശങ്ങൾ തുടരുകയാണ്. അൽ ഹജ്ജ്, ഹജ്ജ് അഷ്ഹുർ മാസങ്ങളാകുന്നു. ഷഹർ മാസം, അതിന്റെ ബഹുവചനമാണ് അഷ്ഹുർ. മഅലൂമാത്ത് സുപരിചിതമായ, അലിമ അറിഞ്ഞു എന്നാണല്ലോ. മഅലൂമത്തുൻ, മഅലൂമാത്ത് സുപരിചിതം അല്ലെങ്കിൽ അറിയപ്പെട്ട എന്നാണ് അർത്ഥം. അൽ ഹജ്ജു അഷ്ഹുറു മഅലൂമാത്ത്, ഹജ്ജ് മാസങ്ങൾ സുപരിചിതമാണല്ലോ എന്ന് പറയാം. അല്ലെങ്കിൽ ഹജ്ജ് മാസങ്ങൾ അറിയപ്പെട്ടവയാണല്ലോ. ഹജ്ജും ഉംറയും തമ്മില് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള വ്യത്യാസം എന്താ? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കർമ്മങ്ങളില്, എന്നാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യത്യാസം എന്തായിരിക്കും? ഹജ്ജും ഉംറയും തമ്മിലുള്ള വ്യത്യാസം. ഹജ്ജ് നിർണിത മാസങ്ങളിൽ, നിർണിത ദിവസങ്ങളിൽ, നിർണിത സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഉംറ അങ്ങനെയല്ല. ഉംറ കാലനിർണിതമല്ല എന്നതാണ് ഉംറയുടെ പ്രത്യേകത. അതെപ്പോഴും ആകാം. ഹജ്ജ് നിർണിത മാസങ്ങളിൽ, നിർണിത ദിവസങ്ങളിൽ, നിർണിത സമയങ്ങളിൽ മാത്രമാണ് സംഭവിക്കുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായ വ്യത്യാസം. അപ്പൊ ഇവിടെ അൽ ഹജ്ജു അഷ്ഹുറു മഅ്ലുമാത്ത് പറയുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നു നിർണിത മാസങ്ങളിലാണ് ഹജ്ജ് എന്ന് മനസ്സിലാക്കും. ഇത് ജാഹിലിയ കാലത്തും അംഗീകരിക്കപ്പെട്ടൊരു നിയമമാണ്, എല്ലാവർക്കും സുപരിചിതമാണ്. അതുകൊണ്ടാണ് അള്ളാഹു നേരത്തെ അറിയാവുന്ന ശൈലിയിൽ തന്നെ പ്രയോഗിച്ചത്. ഹജ്ജ് മാസങ്ങൾ നിർണിതമാണ് എന്നറിയാമല്ലോ, അല്ലെങ്കിൽ അത് അറിയപ്പെട്ടവയാണല്ലോ, അതെല്ലാവർക്കും ബോധ്യമുള്ളതാണല്ലോ എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഖുർആനില് ഹജ്ജ് മാസങ്ങളുടെ പേരുകൾ എണ്ണി പറഞ്ഞിട്ടില്ല. ഏതൊക്കെയാ ഹജ്ജ് മാസങ്ങൾ? ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, ഈ മൂന്ന് മാസങ്ങളാണ് ഹജ്ജ് മാസങ്ങളായിട്ട് പൊതുവെ എണ്ണി പറയാം. യഥാർത്ഥത്തിൽ ഹജ്ജ് നടക്കുന്നത് എപ്പോഴാ? ദുൽഹജ്ജിലാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ദുൽഖഅദും മുഹറവും അപ്പുറവും ഇപ്പുറവും രണ്ട് മാസങ്ങൾ കൂടി ചേർത്തത്? യാത്രാ സംബന്ധമായിട്ടാണ്, ഇന്നത്തെ പോലെ അല്ലല്ലോ അല്ലെ. ഏത് കാലത്തും പ്രയോഗവൽക്കരിക്കാൻ കഴിയണമല്ലോ ഇസ്ലാമിക വിധികൾ. ആ നിലയ്ക്ക് യാത്രയുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഇപ്പോഴും മുന്നൊരുക്കങ്ങൾ ഉണ്ട് അല്ലെ. ഒരു വർഷം മുമ്പ് തന്നെ നമ്മൾ ഹജ്ജിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങുന്നു, അതിന്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട്. അതിനുള്ള ഒരു സാവകാശം. അപ്പൊ അങ്ങോട്ടുള്ള യാത്ര അത് ദുൽഖഅദില്, ഹജ്ജ് കഴിഞ്ഞിട്ട് പിന്നെ മുഹറം വരെയും തിരിച്ചുള്ള യാത്ര ഈ ഉദ്ദേശത്തിൽ എന്ന് പറയാം. ഹജ്ജ് കർമ്മങ്ങൾ യഥാർത്ഥത്തില് ദുൽഹജ്ജ് പകുതിയോടുകൂടി തന്നെ പൂർത്തിയാവും. അപ്പൊ ഇങ്ങനെ അള്ളാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു. മാത്രമല്ല ഈ മാസങ്ങളുടെ ഒരു പ്രത്യേകത, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ കൂടിയാണ് ഈ മൂന്ന് മാസം. മൂന്ന് മാസമാണോ യഥാർത്ഥത്തിൽ? അല്ല, നാല് മാസം ഉണ്ടല്ലേ. യുദ്ധം നിഷിദ്ധമായ പവിത്ര മാസങ്ങൾ എന്നതില് റജബ് കൂടി ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ റജബ്, ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, ഇങ്ങനെ നാല് മാസങ്ങളാണ് പവിത്ര മാസങ്ങൾ അഥവാ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ. ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ? ഹജ്ജ് മാസങ്ങളും യുദ്ധം നിഷിദ്ധമായ മാസങ്ങളും തമ്മിൽ ഉണ്ട്. കാരണം യുദ്ധം നിഷിദ്ധമായ, അക്രമങ്ങൾ സംഭവിക്കാത്ത, സംഘർഷങ്ങളില്ലാത്ത സമാധാന അന്തരീക്ഷത്തിൽ ആണല്ലോ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ആ നിലയ്ക്ക് ഹജ്ജ് മാസങ്ങളെ അള്ളാഹു നിശ്ചയിച്ചതും യുദ്ധം നിഷിദ്ധമായ മാസങ്ങളെ നിശ്ചയിച്ചതും പരസ്പര ബന്ധത്തോടുകൂടിയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പണ്ഡിതന്മാര് ശവ്വാൽ ഹജ്ജ് മാസങ്ങളിൽ പെടുത്തിയിട്ടും എണ്ണിയിട്ടുണ്ട്. ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ് എന്നത് ഇഹ്റാമുമായി ബന്ധപ്പെട്ടുള്ള സാവകാശം ഉദ്ദേശിച്ച് അങ്ങനെയും എണ്ണപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അൽ ഹജ്ജു അഷ്ഹുറു മഅ്ലുമാത്ത്. അപ്പൊ ഹജ്ജ് മാസങ്ങൾ നിർണിതമാണ്, അല്ലെങ്കിൽ സുപരിചിതമാണ്, അറിയപ്പെട്ടവയാണ്. ഇങ്ങനെ പറയുമ്പോൾ പടച്ചോൻ നിശ്ചയിച്ചതാണ് എന്നുകൂടി അതിൽ വരുന്നുണ്ട് അല്ലെ. ആർക്കും അതിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല. ഇസ്ലാമിൽ അങ്ങനെയാണല്ലോ, മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ട്, ദിവസങ്ങൾക്കുണ്ട്, അതുപോലെ ചില സമയങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ആ നിലക്കുള്ള സവിശേഷമായ സന്ദർഭങ്ങളെ തട്ടിപ്പറിച്ച് പ്രയോജനപ്പെടുത്താനുള്ള ആവേശം ദൈവദാസന്മാരിൽ ഉണ്ടാവണം എന്നുകൂടി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. എന്നിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാണ്. ഫമം ഫറള ഫീഹിന്നൽ ഹജ്ജ. അപ്പോൾ മൻ, ആര്? ഫറള, ആർക്ക് ബാധ്യതയായി, അല്ലെങ്കിൽ ആർ ബാധ്യത ആക്കിയോ? ഫറള, ബാധ്യതയാക്കി അല്ലെങ്കിൽ നിശ്ചയിച്ചു. ആർ നിർബന്ധമാക്കിയോ? ഫമം ഫറള ഫീഹിന്ന, അവയിൽ. ഫീഹിന്ന, അവയിൽ അഥവാ ആ മാസങ്ങളിൽ ആർ തനിക്ക് നിർബന്ധമാക്കിയോ? അൽ ഹജ്ജ, ഹജ്ജിനെ നിർബന്ധമാക്കിയോ? ഇങ്ങനെയാണ് തുടക്കം. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാൾ സ്വയം ഹജ്ജ് നിർബന്ധമാക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്നാണ് ഉദ്ദേശം. നേരത്തെ വഅതിമുൽ ഹജ്ജ വൽ ഉംറത്തലില്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പൂർത്തീകരിക്കുവിൻ എന്നാണ് പ്രയോഗിച്ചത്. എല്ലാവരും പൂർത്തീകരിക്കണം എന്നല്ല, അതിന് നിബന്ധനകൾ ഒത്തുവന്നവരാണ് ആ കർമ്മങ്ങൾ പൂർത്തീകരിക്കേണ്ടത് എന്നാണ്. ഇവിടെ ഒന്നുകൂടി വ്യക്തമാക്കാണ്, ഫമം ഫറള ഫീഹിന്ന, ഈ മാസങ്ങളിൽ ആർ തനിക്ക് ഹജ്ജിനെ നിർബന്ധമാക്കിയോ, ഹജ്ജിനെ നിശ്ചയിച്ചുവോ, ഹജ്ജിന്റെ നിയ്യത്തിൽ പ്രവേശിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്നവർക്കാണ് സാങ്കേതികമായിട്ട് ഹജ്ജ് നിർബന്ധമാകുന്നത് എന്ന് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നു. അപ്പോ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഒരാൾ തടയപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ കർമ്മം പൂർത്തീകരിക്കാൻ ബാധ്യസ്ഥനാണ്. മനിസ്തത്താ ഇലൈഹി സബീല എന്നല്ലേ സൂറത്തു ആലി ഇമ്രാനിൽ അള്ളാഹു ഹജ്ജിന്റെ നിബന്ധനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. കഴിവുള്ളവൻ ആ മാർഗത്തിൽ പുറപ്പെടണം. സാധാരണ പറയും വഴിയാലും തടിയാലും മുതലാലും എന്ന് പറയില്ലേ. വഴി, മാർഗം നേരെയാവണം, ആരോഗ്യമുണ്ടാവണം, അതേപോലെ തന്നെ സാമ്പത്തിക ശേഷി ഉണ്ടാവണം എന്ന് പറയും. അപ്പൊ ഒരാൾ സ്വയം ഹജ്ജ് നിയ്യത്താക്കുന്നതോടുകൂടിയാണ് അയാൾക്കത് നിർബന്ധമാകുന്നത് എന്നാണ് ഫമം ഫറള ഫീഹിന്ന എന്ന് പറയുമ്പോൾ. അപ്പൊ ഒരാൾക്കത് ബാധ്യത ഇല്ലാന്ന് കരുതാം. അയാൾക്ക് ആരെങ്കിലും ഹദിയ കൊടുത്തു, ആരെങ്കിലും അയാളുടെ ഹജ്ജ് സ്പോൺസർ ചെയ്തു, അതിന്റെ ചെലവ്, അങ്ങനെയാണെങ്കിലോ നിയ്യത്തിൽ പ്രവേശിച്ചാൽ അയാൾക്കും ഹജ്ജ് നിർബന്ധമായി എന്ന് മനസ്സിലാക്കണം. തുടർന്ന് അല്ലാഹു തആല ഇഹ്റാമിൽ പാലിക്കേണ്ട ചില നിബന്ധനകൾ എണ്ണി പറയാണ്. ഇഹ്റാമിന്റെ കർമ്മശാസ്ത്രപരമായ വശങ്ങളൊക്കെ ഹദീസുകളിൽ വിശദമായി തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം അല്ലെ, ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് കുളിക്കണം, ശുദ്ധിയാവണം, നഖം മുറിക്കണം, അതുപോലെ മുടിയെടുക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ നിബന്ധനകളുണ്ട്. അതുപോലെ അതിന്റെ വസ്ത്രം പുരുഷന്മാർ എങ്ങനെയുള്ളതാണ് അണിയേണ്ടത്, വനിതകൾക്ക് അനുവദിക്കപ്പെട്ടത്, ഏത് രൂപത്തിലാണ് സുഗന്ധം പൂശുന്നതിനെ കുറിച്ച്, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ശാരീരിക ബന്ധം പാടില്ല എന്നതിനെ കുറിച്ച് മറ്റ് വിധത്തിലുള്ള ചർച്ചകളും ഇടപാടുകളും പാടില്ല, മൃഗവേട്ട പാടില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് നിബന്ധനകൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഖുർആനിലും അതിന് അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുണ്ട്. അതേസമയം ഇവിടെ അല്ലാഹു തആല പറയാൻ പോകുന്നത് ഹജ്ജിന്റെ ആത്മാവ് അല്ലെങ്കിൽ അതിന്റെ ചൈതന്യം എന്താണ്. അതാണല്ലോ ഒരു കർമ്മത്തെ ഏറ്റവും ഫലപ്രദമാക്കുന്നത്, അതിന്റെ സാങ്കേതിക ചട്ടക്കൂടും അതിലുപരിയായിട്ട് അതിന്റെ ആത്മാവുമാണ്. എല്ലാ കർമ്മങ്ങൾക്കും ഒരു ചട്ടക്കൂടുണ്ട് ഇസ്ലാമിന് അല്ലെ. അത് പരിശീലിച്ച് അങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് കർമ്മം ലക്ഷ്യത്തിലെത്തുക, അള്ളാഹുവിൽ സ്വീകാര്യമാണ്. അതേപോലെ തന്നെ മാനസിക സന്നദ്ധതയും അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും അതിൽ വളരെ പ്രധാനമാണ്. ഇവിടെ അല്ലാഹു തആല മൂന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട നമ്മുടെ സ്വഭാവ സംസ്കരണവും ശീലങ്ങളുമായി ബന്ധപ്പെട്ട് പ്രകൃതവുമായി ബന്ധപ്പെട്ട മൂന്ന് കാര്യം. ഫമം ഫറള ഫീഹിന്നൽ ഹജ്ജ്, അങ്ങനെ ആർ തനിക്ക് ഹജ്ജ് നിർബന്ധമാക്കിയോ അഥവാ ആർ ഇഹ്റാമിൽ പ്രവേശിച്ചുവോ, ഫ അപ്പോൾ ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കാണ്. ഫല റഫസ്, റഫസ് പാടില്ല. റഫസ് നേരത്തെ ഇവിടെ വന്നത് ഇതേ സൂറയിൽ 187 നമ്മൾ പഠിച്ചു. എന്തായിരുന്നു വിഷയം? നോമ്പുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. അർറഫസു ഇലാ നിസാഇക്കും, ഓർക്കുന്നില്ലേ? അവിടെ സ്ത്രീകളുമായി അഥവാ ഭാര്യമാരുമായുള്ള ശാരീരിക ബന്ധം നോമ്പുകാല രാത്രികളിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിഷയമാണ് പറഞ്ഞത്. അർറഫസ് എന്ന് പറഞ്ഞപ്പോ അവിടെ ശാരീരിക ബന്ധമാണ് ഉദ്ദേശിക്കപ്പെട്ടത്. എന്നാൽ ഇവിടെ റഫസ് എന്ന് അലിഫ്ലാം ഇല്ലാതെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ചത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ഉള്ളതോടൊപ്പം തന്നെ അശ്ലീല ഭാഷണങ്ങൾ സംഭവിക്കരുത്, അശ്ലീല ചുവയുള്ള വർത്തമാനങ്ങളും ആംഗ്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ശൃംഗാരങ്ങളും ഒന്നും ഇഹ്റാമിൽ പ്രവേശിച്ച ആളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ സംഭവിക്കോ? സംഭവിക്കാവുന്നതാണ് അല്ലെ. ദമ്പതികൾ ഹജ്ജിന് പോവാണ്, അപ്പൊ അവർക്കിടയിലെ ചില രഹസ്യങ്ങൾ ഒരുപക്ഷെ അവര് സംസാരത്തില് വർത്തമാനങ്ങളിൽ ഒക്കെ ഉണ്ടല്ലോ പുറത്തു വന്നു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആംഗ്യങ്ങളിലൂടെ ഓർത്തെടുത്ത് ചിരിച്ചു പോകാനും ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. ഇനി എയർപോർട്ടിൽ വെച്ച് ആരെങ്കിലും ഒരാള് ഒരു പ്രത്യേക വേഷം ധരിച്ചു പോകുന്നു, അപ്പൊ അത് കണ്ടപ്പോ അതൊന്ന് നോക്കി ചിരിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിക്കാലോ. അങ്ങനെയുള്ള യാതൊരുവിധ അശ്ലീല ചുവയുള്ള വർത്തമാനങ്ങളോ വാക്കോ ആംഗ്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്. മനസ്സ് പൂർണ്ണമായും അള്ളാഹുവിൽ കേന്ദ്രീകരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫലാ റഫസ്, അതിനാൽ അശ്ലീല ഭാഷണം സംഭവിക്കാൻ പാടില്ല എന്നർത്ഥം. അത് പരിശീലിച്ച് നേടേണ്ട ഒരു കാര്യമാണ് അല്ലെ. വാക്കിലും പ്രവൃത്തിയിലും ആംഗ്യങ്ങളിലും മാനസികമായും ഒക്കെയുള്ള വിശുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പറയുന്നു വലാ ഫുസൂഖ്, വലാ അരുത്, ഫുസൂഖ പാപവൃത്തികൾ സംഭവിക്കരുത്. ഫിസ്ഖ് എന്ന് പറഞ്ഞാൽ ധിക്കാരപരമായ മനോഭാവമാണ്. ഫിസ്ഖ്, ഫാസിഖ് എന്ന് പറയില്ലേ, എന്തു പറയുമ്പോഴും തർക്കുത്തരം പറഞ്ഞ് അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ചെയ്താല് എന്ന ഭാവത്തിൽ മനസ്സ് പാകപ്പെടാത്ത ഒരു അവസ്ഥ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല അല്ലെ. അതാണ് ഫുസൂഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലാ ഫുസൂഖ്, പാപവൃത്തികൾ സംഭവിക്കരുത് ബോധപൂർവം. ധിക്കാര മനോഭാവം വെച്ചു പുലർത്തരുത്, അത് ഹജ്ജിന്റെ ചൈതന്യത്തിന് നിരക്കാത്തതാണ്. അത്തരത്തിലുള്ള എല്ലാ ദുർവൃത്തികളും ദുശ്ശീലങ്ങളും ഉപേക്ഷിക്കണം. അത് ഭക്തിക്കും അച്ചടക്കത്തിനും നിരക്കാത്തതായിരിക്കും. അത്തരത്തിലുള്ള സകലതും വിടണം എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര പോവുകയാണല്ലോ, ഒരുപക്ഷെ ഇതുവരെ നാട് വിട്ട് ശീലമില്ലാത്ത ആളുകൾ ഉണ്ടാവും. വീടിന്റെ വിശാലതയിൽ സ്വന്തമായ റൂം, അല്ലെ, സ്വന്തമായ ബാത്റൂം, ഭക്ഷണം കഴിക്കുമ്പോൾ സ്വന്തമായ ഇഷ്ടാനിഷ്ടങ്ങൾ, സ്വന്തം പ്ലേറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ആൾക്കും ഓരോ ശീലങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവും. പക്ഷെ നാട് വിട്ട് കഴിയുമ്പോൾ അല്ലെ ജീവിതം ആകപ്പാടെ ഒരു ബാഗിനകത്തേക്ക് ചുരുങ്ങാണ്. അതിലാണ് വസ്ത്രം അത്യാവശ്യം, ഭക്ഷണം, മരുന്ന്, ഇങ്ങനെ തുടങ്ങി എല്ലാം അതിനകത്ത്. ബാത്റൂമിലേക്ക് പോകുന്നിടത്ത് ക്യൂ ആണ്, ലിഫ്റ്റിൽ കയറാൻ നോക്കുമ്പോൾ ക്യൂ ആണ്, പള്ളിയിലേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് ഓടിക്കുക ചെത്തുമ്പോഴേക്ക് വളണ്ടിയർമാർ അവിടെ തടസ്സം വെച്ചിട്ടുണ്ടാവും, ഫുള്ളായി പോയിരിക്കും, ഇനി അകത്തോട്ട് കയറാൻ പറ്റൂല. അപ്പം മനസ്സിലുണ്ടാകുന്ന വിഷമം അത് ചിലപ്പോ പൊട്ടിത്തെറിയായിട്ടൊക്കെ മാറും. ഇങ്ങനെ മനസ്സ് പെട്ടെന്ന് നിയന്ത്രണം വിട്ടുപോകുന്ന അവസ്ഥയുണ്ട്. അവിടെയാണ് വലാ ഫുസൂഖ്, അവിടുത്തെ വളണ്ടിയർമാര്, അവിടുത്തെ നിയമപാലകന്മാര്, നമ്മുടെ കൂടെ വന്ന സഹോദരങ്ങൾ, അതുപോലെ ഗ്രൂപ്പിന് അമീർ ഉണ്ടെങ്കിൽ അവര്, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരുമായും പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. സഹയാത്രികരായ ആളുകൾ, ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോവാണെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാകാവുന്ന വിഷയങ്ങൾ, ഇവിടെയൊക്കെ അങ്ങേയറ്റത്തെ ജാഗ്രത ഉണ്ടാവണം എന്നാണ് ഈ പറയുന്നത്. വലാ ഫുസൂഖ്, ധിക്കാര മനോഭാവം ഒന്നിലും പാടില്ല, എല്ലാത്തിനും വഴിപ്പെട്ട് കൊടുക്കാനുള്ള സന്നദ്ധത ഉണ്ടാവണം. തുടർന്ന് പറയാണ് വല ജിദാല ഫിൽ ഹജ്ജ്, ജദൽ തർക്ക വിതർക്കങ്ങളാണ്, ജിദാൽ, വല ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ, ഹജ്ജുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പഠിപ്പിക്കണം. വാദപ്രതിവാദങ്ങൾ ഉണ്ടാവരുത്. അവിടെയും കാണാം ചിലപ്പോ, നമ്മൾ കേരളീയരൊക്കെ അങ്ങനെ ശീലിച്ചു പോയവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മസ്തല തർക്കങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ നടക്കുന്ന ചർച്ച. ഗൗരവമായ വിഷയങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെടരുത്. അത് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ പോലും, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഹജ്ജിലെ വിഷയങ്ങളാകുമ്പോൾ നമുക്ക് വല്ലാത്ത ആവേശം ഉണ്ടാവും, നമ്മൾ ഒന്ന് പഠിച്ചിട്ടുണ്ടാവും, അദ്ദേഹം മറ്റൊന്നായിരിക്കും ക്ലാസ്സിൽ കേട്ട് പഠിച്ചത്. അപ്പൊ ഇതൊക്കെ തമ്മിലുള്ള വല്ലാത്ത സംഘർഷങ്ങൾ, ഒരിക്കൽ പറയാം, രണ്ടു തവണ പറയാം, മൂന്ന് തവണ പറയാം, എന്നിട്ട് പുഞ്ചിരിച്ച് സലാം പറഞ്ഞ് പിരിയാം, അല്ലെ, അത്രേ വേണ്ടൂ. അല്ലാതെ അവിടെ വെച്ച് തർക്കിച്ചിട്ട് അതിന്റെ പേരില് ഭിന്നത ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഹാജിമാര് റൂമിലൊക്കെ ഒരുമിച്ച് കൂടി നാട്ടു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പിടിവിട്ടു പോകുന്ന അവസ്ഥ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതിനാൽ നിസ്സാര കാര്യമായാലും ഗൗരവപ്പെട്ട വിഷയമായാലും ഹജ്ജുമായി ബന്ധപ്പെട്ട മസലകളാണെങ്കിൽ പോലും യാതൊരു വിധത്തിലുമുള്ള തർക്കങ്ങളും സംഭവിക്കാൻ പാടില്ല എന്നാണ്. അതേസമയത്ത് അറിവ് നേടാൻ വേണ്ടി ഹജ്ജ് സംബന്ധമായ ക്ലാസ്സൊക്കെ ഉണ്ടാവില്ലേ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലൊക്കെ, കാലങ്ങളായിട്ട് ഈ അറിവ് പകർന്നു കൊടുക്കുന്ന സംവിധാനമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽക്ക് തുടർന്നു വരുന്ന ഒരു വിശുദ്ധമായ അനുഷ്ഠാനമാണ്. അതില് പങ്കെടുത്തുകൊണ്ട് സംശയം ചോദിക്കാം, തീർച്ചയായിട്ടും അത് വളരെ അനിവാര്യമാണ്. ചോദ്യോത്തരങ്ങളും ചർച്ചകളും ഒക്കെ ആവാം. ആ നിലയ്ക്ക് ക്രിയാത്മകമായ പ്രയോജനപ്രദമായ ചർച്ചകളൊക്കെ വേണം. അതല്ലാത്തത് സംഭവിക്കരുത്. വല ജിദാല ഫിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പോകുമ്പോ ഇല്ലേ, എവിടെ എന്റെ ഗുളിക എന്നൊക്കെ ചോദിക്കും അദ്ദേഹം, അല്ലെ, അങ്ങനെയൊക്കെ ചോദിക്കണോ? ഓരോ ആൾക്കും സ്വന്തം ബാഗ് ഉണ്ടല്ലോ. അതൊക്കെ മുൻകാല പണ്ഡിതന്മാർ നിർദ്ദേശിച്ചതാണ്, അവനവന്റെ ലഗേജ് സ്വന്തം കയ്യിലായിരിക്കണം. കാരണം അതിന്റെ സൂക്ഷിപ്പും അതിന്റെ ഉപയോഗമൊക്കെ അയാൾ തന്നെ ആവണം. അല്ലാതെ ഭാര്യയെ ഏൽപ്പിച്ചാല് അവര് ചിലപ്പോ തവാഫിന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോയിട്ടുണ്ടാവും, ഇബാദത്തിലായിരിക്കും, വേറെ എന്തെങ്കിലും തിരക്കിലായിരിക്കും. അപ്പൊ വീട്ടിലെ പോലുള്ള ഒരു സമീപനല്ല വേണ്ടത്, സ്വന്തത്തിലേക്ക് ചുരുങ്ങി നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ തർക്കങ്ങൾ ഉണ്ടാവരുത്. ഞാന് 79-ാം നമ്പർ ഡോറിന്റെ അടുത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ വരണം. അപ്പോഴത്തേക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരക്കിൽപ്പെട്ട് ഭാര്യയോട് മറന്നുപോയി, അവർ 69-ാം അടുക്കൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞിട്ട് ആളെ കാണുന്നില്ല, പിന്നെ എന്താ സംഭവിക്കാം? എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാ പിന്നെ ബദറും ഉഹുദുമാണ് അല്ലെ. അപ്പൊ തന്നെ ഞാൻ കരുതിയത് നിന്നെയും കൂട്ടിയിട്ട് ഈ പണിക്ക് വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാണ്. വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ തർക്ക വിതർക്കങ്ങൾ ഉണ്ടാകരുത്. നമ്മൾ മാറുകയാണ്, ഒരു പുതിയ ജന്മം എടുക്കുകയാണ്. അതാണല്ലോ ഉമ്മ പെറ്റുവീണ കുഞ്ഞിന്റെ വിശുദ്ധിയിലേക്കുള്ള തിരിച്ചുവരവ് എന്ന് പറഞ്ഞത്, പുതിയ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അപ്പൊ ഇവ നന്മയിലേക്ക് നമ്മെ നയിക്കുന്ന, പ്രേരിപ്പിക്കുന്ന മൂന്ന് ഘടകങ്ങളാണ്. ഇത് ഹജ്ജിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഇപ്പൊ തന്നെ അങ്ങനെ ആവണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ ആവണം. അതേസമയത്ത് ഹജ്ജ് മുൻനിർത്തിയിട്ട് ഒന്നുകൂടി ഒരുങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ നിലയ്ക്ക് ആത്മനിയന്ത്രണം പരിശീലിക്കണം. നിയന്ത്രണങ്ങൾ വരുമ്പോൾ ആസക്തിയും ആഗ്രഹങ്ങളും വർദ്ധിക്കും. അതല്ലേ മനുഷ്യന്റെ ഒരു പ്രകൃതം? അവിടെയാണ് ഒന്നുകൂടി നമ്മൾ നിയന്ത്രിക്കേണ്ടത്. പൈശാചികമായ പ്രേരണകൾ ഉണ്ടാകും, പ്രത്യേകിച്ച് യാത്രകളിലാകുമ്പോൾ അവിടെ നല്ല ജാഗ്രത കൈക്കൊണ്ടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പാളിപ്പോകും. ഹജ്ജിൽ അള്ളാഹു തആല പരിശീലിപ്പിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ വരുന്ന ആയുഷ്കാലം മുഴുവനും പാലിക്കേണ്ട വിശുദ്ധമായ സംസ്കാരമാണ്. നോമ്പിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതം ശുദ്ധിയാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനാൽ ഫമ്മൻ, ആര്, ഫറള, ആർ നിശ്ചയിച്ചുവോ, തനിക്ക് നിർബന്ധമാക്കിയോ, ഫീഹിന്ന, ആ മാസങ്ങളിൽ, അൽ ഹജ്ജ, ഹജ്ജിനെ, ഫ, അപ്പോൾ, ലാ റഫഥ, അയാൾ അശ്ലീല ഭാഷണങ്ങളിൽ ഏർപ്പെടരുത്, വലാ ഫുസൂഖ, പാപവൃത്തികൾ, ധിക്കാര മനോഭാവം പ്രകടിപ്പിക്കരുത്, വലാ ജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ തർക്ക വിതർക്കങ്ങളും സംഭവിക്കരുത്. മൂന്ന് കാര്യങ്ങളാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമാ തഫ്അലു മിൻ ഖൈരി യഅലംഹുല്ലാഹ്. വമാ, ഒന്ന്, തഫ്അലു, നിങ്ങൾ ചെയ്യുന്നതെന്തോ അത്, മിൻ ഖൈരി, നന്മയിൽ നിന്ന് നിങ്ങൾ വല്ലതും ചെയ്താൽ, യഅലംഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല അത് അറിയുന്നവനാണ്, പടച്ചോൻ അത് അറിയുന്നുണ്ട്. എന്താ പറഞ്ഞത്? വളരെ നിസ്സാരമാണ് എന്നൊരു പക്ഷെ നമുക്ക് തോന്നുന്ന ഒരു നന്മയായിരിക്കും അത്. അതാണ് മിൻ ഖൈർ, വല്ല നന്മയും നിങ്ങൾ ചെയ്താൽ അത് പടച്ചോൻ അറിയും. ഹജ്ജ് കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഅബയുടെ പരിസരത്ത് ആ തണലിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന കഅബയുടെ തണലുണ്ടല്ലോ, ആ തണലിൽ ആളുകൾ ഇങ്ങനെ വന്നിരിക്കും. മഗ്രിബിന്റെ ബാങ്ക് പ്രതീക്ഷയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ചിലർ വന്നിട്ടില്ലേ, നമ്മുടെ കയ്യിൽ ഇങ്ങനെ അത്ര പുരട്ടിത്തരും. എന്നിട്ട് അവരിങ്ങനെ നമുക്ക് സന്തോഷം പകരും, സ്നേഹം പകരും, നമ്മളോട് മണത്ത് നോക്കാൻ പറയും. ഈത്തപ്പഴം നൽകുന്നവരുണ്ടാവും, ഹദിയ ചെയ്യുന്നവരുണ്ടാവും. ഇങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷമാണ് അവിടെ എത്തുമ്പോൾ, അല്ലെ? അതാണ് അടുത്തൊരു സവിശേഷത. സഅയും മഷ്കൂർ, ദംബും മഗ്ഫൂർ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടിയിട്ട്. അപ്പോ ആ അത് വലിയൊരു നന്മയാണ് അവരെ ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് അവസരമുണ്ട്. ദേഷ്യപ്പെടണമെന്ന് തോന്നുമ്പോൾ നമ്മൾ സ്വയം നിയന്ത്രിച്ചു, ഇതാരും കാണുന്നില്ലല്ലോ എന്ന് ചിലപ്പോൾ തോന്നും, പക്ഷേ അതിലൊരു പുണ്യമുണ്ട്. ഒരാളെ നമ്മൾ വീൽ ചെയറിൽ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുമ്പോൾ അതിൽ നമുക്കൊരു പുണ്യമുണ്ട്. ഏത് നിസ്സാര കാര്യമാണെങ്കിൽ പോലും, സംസം എടുത്ത് ഒരാൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം, അങ്ങനെ ചെയ്യുന്നവർ കാണാം. ബോട്ടിൽ സംസം കൊണ്ടുവന്ന് ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നത് കാണാം. ഇങ്ങനെ സവിശേഷമായ നന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ മത്സരിക്കുന്ന ഇടമാണത്. അതുകൊണ്ടാണ് മിൻ ഖൈരി യഅലംഹുല്ലാഹ്, ഏത് നന്മയ്ക്കും മഹത്തായ പ്രതിഫലമുണ്ടെല്ലാം പടച്ചോൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ക്ഷമയ്ക്കും നിങ്ങളുടെ വിട്ടുവീഴ്ചകൾക്കും പടച്ചോൻ നിങ്ങൾക്ക് പ്രതിഫലം തരും. അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഏത് സേവനത്തിനും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും എന്നാണ്. വമാ, എന്തോ അത്, വമാ തഫ്അലു, നിങ്ങൾ ചെയ്യുന്നതെന്തോ അത്, മിൻ ഖൈരിൻ, നന്മയിൽ നിന്ന്, യഅലംഹു, അതിനെ അറിയുന്നു അള്ളാഹു, അള്ളാഹു തആല അറിയുന്നുണ്ട്. ആ നിലയ്ക്ക് മനസ്സ് പാകപ്പെടണം എന്നാണ്. തുടർന്ന് ഹജ്ജിന്റെ മർമ്മപ്രധാനമായ ആത്മാവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വ തസവ്വദു, തസവ്വദ, സാദ് എന്ന വാക്കിന് പാഥേയം എന്നാണ് അർത്ഥം, ലഗേജ്, യാത്രയിൽ ആവശ്യമായ കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ്. തസവ്വദ എന്ന് പറഞ്ഞാൽ പാഥേയം ഒരുക്കുക, മുന്നൊരുക്കം നടത്തുക എന്നാണ് ഉദ്ദേശം. തസവ്വദ, തസവ്വദ്, നീ മുന്നൊരുക്കം നടത്തുക, കൽപ്പനയാണ്. തസവ്വദു, നിങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തുവിൻ. എല്ലാ ഒരുക്കങ്ങളും നടത്താം, അല്ലെ? ഡ്രസ്സ് എടുത്തു വെക്കണം, മരുന്നെടുത്ത് വെക്കണം, കഞ്ഞിയുടെ അരി എടുത്തു വെക്കണം, അച്ചാർ എടുത്തു വെക്കണം, ഇങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചോളൂ എന്നാണ് വ തസവ്വദു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഭൗതികമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒന്നും വേണ്ടെന്ന് വെക്കേണ്ടതില്ല. ഇസ്ലാം കേവല സന്യാസം പഠിപ്പിക്കുന്നില്ല. പക്ഷേ തീർത്ഥാടനമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഭൗതികമായ ആഗ്രഹങ്ങൾ കൊണ്ടു നടക്കാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്നില്ലേ, ചെരുപ്പ് ധരിക്കാതെ തീർത്ഥാടനം പോവാം, അല്ലെ? പഴനിയിലേക്ക് പോകുന്നവരെ കാണാം. അതുപോലെ പലയിടങ്ങളിലേക്ക് കുരിശ് ചുമന്നിട്ട്, വലിയ ഭാരമുള്ള കുരിശ് തന്നെ ചുമന്ന് മലയാറ്റൂർ മല കയറുന്നത് കാണാം. അതുപോലെ ഭിക്ഷയാചിച്ചിട്ട് തീർത്ഥാടനത്തിന് നിയ്യത്ത് ചെയ്യുന്നവരെ കാണാം. ഇങ്ങനെയൊന്നും അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നില്ല, മറിച്ച് വതസവ്വദു, നിങ്ങൾ മുന്നൊരുക്കം നടത്തണം എന്ന് കരുതിയിട്ട് ഏറ്റവും വി ഐ പി ലെവലിലുള്ള ട്രീറ്റ് തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കേണ്ടതുമില്ല. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ട്രാവൽ ഏജൻസികളുടെ പരസ്യം, അല്ലെ? റൂമൊക്കെ കാണിച്ച് ഇതാ സ്റ്റാർ ഫെസിലിറ്റി ആണെന്നൊക്കെ പറഞ്ഞ് ആളുകളെ ആകർഷിക്കുന്നത് കാണാം. ആ രീതിയും വേണ്ടതില്ല. എന്നാൽ വതസവ്വദു, ആവശ്യത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തണം എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കാരണം അന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിലേക്ക് യാത്ര പോകുമ്പോൾ ആത്മപീഡനത്തിന്റെ വഴി സ്വീകരിക്കണം എന്ന് അവര് ചിന്തിക്കാറുണ്ടായിരുന്നു എന്നതുകൊണ്ട് കൂടിയാണ് അള്ളാഹു തആല ഇങ്ങനെ പറയുന്നത്. അള്ളാഹുവിന്റെ ദീനിലെ തീർത്ഥാടനം ആത്മപീഡനത്തിനല്ല, ആത്മ സംസ്കരണത്തിന് വേണ്ടിയാണ് എന്ന് പടച്ചതമ്പുരാൻ പ്രത്യേകം പഠിപ്പിക്കാണ്. അതിനാൽ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കണം. ഹജ്ജിന്റെ ഭൗതിക നിബന്ധനകളൊക്കെ പൂർത്തിയാകുമ്പോഴാണ് നിങ്ങൾ യാത്രയാവേണ്ടത്. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണം. അതിന് മറ്റുള്ളവരെ ആശ്രയിക്കരുത്. യാചന നടത്തിയിട്ടൊന്നും ഹജ്ജിന് പോകാൻ പറഞ്ഞിട്ടില്ല. സ്വയം അതിന് ബാധ്യതയുള്ള ഘട്ടത്തിലാണ് ഹജ്ജിന് പോകേണ്ടതുള്ളൂ. അതിനാൽ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊള്ളൂ. എന്നിട്ട് പഠിച്ചവൻ പറയാണ്, പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ, എന്താണ്, ഫഇന്ന ഖൈറസ്സാദി തഖ്വ. ഗൾഫിലേക്ക് പോകുന്ന ആളോട് എല്ലാം എടുത്തു വെച്ചോ, ആ പാസ്പോർട്ട് ഒന്നുകൂടി ശ്രദ്ധിക്കണം അല്ലെ എന്ന് പറയും, അല്ലെങ്കിൽ യാത്ര മുടങ്ങാണ്. അതിനാൽ ഇവിടെ എടുത്തു വെക്കേണ്ട പ്രത്യേക ഒരു സംഗതിയുണ്ട്. എന്താണ്? ഫഇന്ന, നിശ്ചയം, ഖൈറസ്സാദ്, ഉത്തമമായ പാതയും ഏറ്റവും നല്ല യാത്രാ ഭാണ്ഡം എന്താണെന്നറിയോ, അത്തഖ്വ, ദൈവബോധമാണ്, ദൈവഭക്തിയാണ് ഉണ്ടാവേണ്ടത്. അതില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾ ശൂന്യമായ മനസ്സോടുകൂടിയായിരിക്കും യാത്രയാകുന്നത്. അതിനാൽ നല്ല ജാഗ്രത ഉണ്ടാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ചിലര് വാഹനങ്ങളൊക്കെ ഉണ്ടായിട്ടും കാൽനട യാത്രയായിട്ട് പോകാൻ ശ്രമിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തടയുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് കേവലമായ ഒരു ഭക്തി പ്രകടനമല്ല ഉണ്ടാവേണ്ടത്, മറിച്ച് ആന്തരികമായ വിശുദ്ധിയാണ് അനിവാര്യമായും ഉണ്ടാവേണ്ടത്. അതാണ് ഫഇന്ന ഖൈറസ്സാദി തഖ്വ, തഖ്വയാണ് യഥാർത്ഥ പാഥയം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണ ഇബാദത്തുകളെ കുറിച്ച് പറയുമ്പോൾ ആ ഇബാദത്തിന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നോമ്പിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ, 183 പഠിച്ചല്ലോ. എന്തിനാണ് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭക്തിയുള്ളവർ ആകാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. വഅഖീമുസ്സലാത്ത വത്തഖൂ, നിങ്ങൾ നമസ്കരിച്ച് തഖ്വ പാലിക്കുന്നവരാകുവിൻ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഖുർആന്റെ പരാമർശങ്ങൾ. അതേസമയം ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. ഹജ്ജിന് പോകാനുള്ള മിനിമം യോഗ്യത എന്താണ്? ജീവിതത്തിൽ തഖ്വ ഉള്ളവനായിരിക്കുക എന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സാധാരണ ഇബാദത്തുകൾ അതിന്റെ ഒരു ലക്ഷ്യം തഖ്വ നേടലാണ് എങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ നേരത്തെ തന്നെ തഖ്വ നേടിയിരിക്കണം. ജീവിതത്തിൽ ആ നിലയ്ക്ക് വ്യക്തിവിശുദ്ധി, കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലുള്ള ജാഗ്രത, സാമ്പത്തിക വിശുദ്ധി, ഇങ്ങനെ തുടങ്ങിയിട്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ആളാണ് ഹജ്ജിന് പോകേണ്ടത് എന്നത് സവിശേഷമായ ഒരു നിർദ്ദേശമാണ്. വത്തഖൂനി, എന്നിട്ട് വീണ്ടും പറയാണ്, വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുവിൻ, നിങ്ങൾ ഭയപ്പെടുവിൻ എന്റെ നിയമവിധികളെ, നീ എന്നെ എന്നുകൂടി പറയുന്നു. വത്തഖൂനി, അള്ളാഹു ആണ് പറയുന്നത്. യാ ഉലിൽ അൽബാബ്, ഏ ബുദ്ധിയുള്ളവരെ. നേരത്തെ എവിടെയാണ് ഉലിൽ അൽബാബ് വന്നത്? വലക്കും ഫിൽ ഖിസാസ് ഹയാത്തു യാ ഉലിൽ അൽബാബ്. ഓർക്കുന്നില്ലേ, ഖിസാസ് പറഞ്ഞപ്പോ അവിടെയും ബുദ്ധിയുള്ളവരെ എന്ന് വിളിച്ചിരുന്നു. ബുദ്ധിയുള്ളവരെ എന്ന് വിളിക്കാൻ കാരണം ഇത്രയും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയില്ലേ, ഒരുപാട് കാശ് ചെലവാക്കി, ജോലിയും മറ്റു ബന്ധങ്ങളും ഒക്കെ ഒഴിവാക്കി, വീടും നാടും ഒക്കെ വിട്ടിട്ട് പുറപ്പെടുകയാണ്. ഭൗതികമായ എല്ലാ ഒരുക്കവും നടത്തിയിരിക്കുന്നു, പക്ഷെ മനസ്സില് അതിനനുസരിച്ചുള്ള മുന്നൊരുക്കം നടന്നിട്ടില്ലെങ്കിൽ എല്ലാം പാഴായില്ലേ. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിപൂർവം മുന്നോട്ട് നീങ്ങണം. യാ ഉലിൽ അൽബാബ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പ്രത്യേകമായിട്ട് വിളിക്കാൻ. ഇനിയും അവസരം കിട്ടുകയാണെങ്കിൽ പിന്നെ ചെയ്യാലോ എന്നുള്ള മനസ്സുണ്ടാവരുത്. കാശുള്ള ആളുകൾ ചിലപ്പോൾ അങ്ങനെ തോന്നും, ഇപ്പൊ പോയിട്ട് എല്ലാം ഒന്ന് പരിചയപ്പെട്ട് വരാം, എന്നിട്ട് പിന്നെ ഒരിക്കലും ഒന്നുകൂടി പോകാം, ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന അവസ്ഥ ഉണ്ടാവും. പഠിച്ചവൻ അതിന് നമുക്ക് ആയുസ് തന്നില്ലെങ്കിലോ അല്ലെ? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്നുകൂടി അർത്ഥം നോക്കാം. അൽ ഹജ്ജു, ഹജ്ജ് അശ്ഹുറുൻ, മാസങ്ങളിലാണ്. മഅലൂമാത്ത്, അറിയപ്പെട്ട, നിർണിതമായ. ഹജ്ജ് മാസങ്ങൾ നിർണിതമാണ്, അറിയപ്പെട്ടവയാണ്. ഫ, അതിനാൽ, മൻ ഫറള, ആർ നിർബന്ധമാക്കിയോ, ആർ ഇഹ്റാമിൽ പ്രവേശിച്ചോ, ഫീഹിന്ന, ആ മാസങ്ങളിൽ, അൽ ഹജ്ജ, ഹജ്ജിന് വേണ്ടിയിട്ട്, ഫലാറഫസ, അയാൾ അശ്ലീല ഭാഷണങ്ങളിൽ, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. വലാ ഫുസൂഖ, അയാൾ പാപങ്ങൾ പ്രവർത്തിക്കരുത്. വലാ ജിദാല, തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടരുത്. ഫിൽ ഹജ്ജ്, ഹജ്ജ് വേളയിൽ. വമാ തഫ്അലു, നിങ്ങൾ ചെയ്യുന്നതെന്തോ അത് മിൻ ഖൈരിൻ, നന്മയിൽ നിന്ന്. യഅലംഹു, അതിനെ അറിയുന്നു അല്ലാഹു. വതസവ്വദു, നിങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തുവിൻ, പാധേയം ഒരുക്കുവിൻ. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഫഇന്ന, നിശ്ചയം ഖൈറസ്സാദ്, പാധേയങ്ങളിൽ ഉത്തമമായിട്ടുള്ളത് അത്തഖ്വ, തഖ്വയാണ്. വത്തഖു, നിങ്ങൾ സൂക്ഷിക്കുവിൻ, ഭയപ്പെടുവിൻ, നീ എന്നെ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ചിന്തിക്കുന്നവരെ. ഇനി അല്ലാഹു തആല അടുത്ത ആയത്തുകളിലും ഹജ്ജുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ തന്നെയാണ് നടത്തുന്നത്. അതിൽ ഒരുപക്ഷെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പരാമർശം അല്ലാഹു നടത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ ദീന് ആത്മീയ ഭൗതിക സമന്വയമാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇസ്ലാമിലെ ഇബാദത്തുകളൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാത്തിനും ഭൗതികമായ ഒരു ഫലം കൂടി ഉണ്ടാവും. അടിസ്ഥാന ലക്ഷ്യം അതല്ലെങ്കിലും, അല്ലെ? നമസ്കാരം, നമസ്കാരത്തെ കുറിച്ച് അതിൽ അത്യാവശ്യം എക്സസൈസ് ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. അതിനപ്പുറത്ത് നമ്മെ കൃത്യനിഷ്ഠയും സമയബോധവും ദിനചര്യകളിലുള്ള വ്യവസ്ഥയും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിത വ്യവസ്ഥയിലേക്ക് നമസ്കാരം നമ്മെ വഴി നടത്തുന്നുണ്ട്. അതിന്റെ ഭൗതിക പ്രയോജനമാണ്. ആത്മീയ പ്രയോജനങ്ങൾ വേറെയുണ്ട്. അതേപോലെ തന്നെ സക്കാത്ത് നൽകുമ്പോൾ അത് കിട്ടുന്ന ആളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സാമ്പത്തികമായ വളർച്ച ഉണ്ടാക്കുന്നു. അത് സക്കാത്തിന്റെ ഭൗതിക പ്രയോജനമാണ്. നോമ്പിനും ഉണ്ടല്ലോ. നോമ്പില് ഡയറ്റിങ് നടക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള രക്ഷ അതിലുണ്ട്. അതേപോലെ തന്നെ ഹജ്ജിലും. എന്നാൽ ഭൗതികമായ താല്പര്യങ്ങളാണോ ഇബാദത്തുകളുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ നിയത്ത് മാറിപ്പോകും. അതേസമയത്ത് അവയിലൊക്കെയും ഇതുകൂടി ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഹജ്ജിൽ ഭൗതിക താല്പര്യങ്ങൾ ഉണ്ടാവാൻ പാടുണ്ടോ? അങ്ങനെയും ചിന്തിക്കാമല്ലോ. അല്ലാഹു തആല മറുപടി പറയാണ്, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫളൻ മിർ റബ്ബിക്കും. ലൈസ, ഇല്ല, അലൈക്കും, നിങ്ങൾക്കുമേൽ ഇല്ല, ജുനാഹുൻ, തെറ്റില്ല. നമ്മൾ തെറ്റാണോ എന്ന് കരുതുന്ന കാര്യങ്ങളെ തിരുത്താൻ വേണ്ടിയാണ് ഈ ശൈലി അള്ളാഹു ഉപയോഗിക്കുന്നത്. പഠിച്ചവനെ, തെറ്റായി പോകോ, എന്റെ ഹജ്ജിനെ അത് ബാധിക്കുമോ എന്നൊക്കെ ബേജാറാവൂലേ, ആ സമയത്താണ് അള്ളാഹു താല തിരുത്തി പറയാ, ലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങൾക്ക് അതിൽ തെറ്റൊന്നുമില്ല എന്ന ശൈലിയിൽ. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല, പക്ഷെ ചെയ്താൽ അതിൽ തെറ്റൊന്നുമില്ല എന്ന് പറയും. എന്താണ് അൻതബ്തഗു ഇബ്തഗ, ആഗ്രഹിച്ചു. അൻതബ്തഗു, നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റൊന്നുമില്ല. ഫളൻ, അനുഗ്രഹം, അനുഗ്രഹം തേടുന്നതിൽ തെറ്റില്ല. മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹം തേടുന്നതിൽ തെറ്റില്ല. അപ്പൊ ഒരു ഹാജി ഹജ്ജിന് പോവാണ്. അയാൾ നാട്ടിൽ അയാൾക്ക് ചെരുപ്പിന്റെ ബിസിനസ്സാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഒരു ബാഗില് നിറച്ച് ചെരുപ്പ് കൊണ്ടുപോവാണ്. ഹജ്ജിന് പോകുമ്പോ കുറെ ചെരുപ്പ്. എന്തിനാണ്? അവിടെ എല്ലാവർക്കും ചെരുപ്പ് വേണ്ടി വരുമല്ലോ. ചെരുപ്പ് കാണാതായി പോലെ അവിടുത്തെ ഒരു സ്ഥിര അവസ്ഥയാണ്. അപ്പൊ അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് ചെരുപ്പ് കൈ പിടിച്ചു. അങ്ങനെ അവിടെ വെച്ച് കച്ചവടം ചെയ്താലോ നീയത്ത് മാറിപ്പോവൂലേ എന്ന് പേടിയുണ്ടാവും നമുക്ക്. അടിസ്ഥാന നീയത്ത് ഹജ്ജ് തന്നെയാണ്. അതേസമയത്ത് അയാൾക്ക് ഇങ്ങനെ ഒരു വരുമാന മാർഗം തേടുന്നതിൽ തെറ്റില്ല. ഹജ്ജിന് പോയിട്ട് കാശുണ്ടാക്കാം എന്നതല്ല, മറിച്ച് ഹജ്ജ് തന്നെയാണ് നീയത്ത്. എന്നാൽ അതിന്റെ കൂടെ വരുമാനം, ഭൗതികമായ നേട്ടം ഉണ്ടാക്കുന്നതിലൊരു തെറ്റില്ല. എന്തൊരു ദീനാനല്ലേ പഠിച്ചവൻ്റെത്. പഠിച്ചവൻ പഠിപ്പിക്കുന്ന ആത്മീയതയുടെ സൗന്ദര്യം എത്ര സുന്ദരമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ആത്മീയവും ഭൗതികവുമായ ലാഭങ്ങൾ അവിടെയും, നാടും വീടൊക്കെ വിട്ടിട്ട് പഠിച്ചവൻ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാണ്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവന്റെ വീടിനെ ലക്ഷ്യമാക്കി കാലങ്ങളായി പ്രാർത്ഥിച്ചു നേടിയ ഈ സ്വപ്ന സാക്ഷാത്കാരം, അവിടെയും നിനക്ക് ഭൗതികമായ ആഗ്രഹങ്ങൾ നിറവേറ്റാം എന്ന് പടച്ചാമ്പുരാൻ പറഞ്ഞു തരാൻ. രണ്ടും തള്ളണ്ട. ദുനിയാവിന് വേണ്ടിയിട്ട് പരലോകത്തെ തള്ളിക്കളയരുത്. പരലോകത്തിന് വേണ്ടി ദുനിയാവിനെയും തള്ളി പറയണ്ട. രണ്ടും നടക്കട്ടെ. പക്ഷെ ഹജ്ജിനെ വ്യാപാരമേളയാക്കിയിട്ട് മാറ്റരുത്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളൊക്കെ അങ്ങനെയല്ലേ? ഇപ്പൊ വ്യാപാരമേളകളാണ്. ആ അവസ്ഥയില് കേവലം ഒരു വ്യാപാര വേളയായിട്ട് അത് മാറാനും പാടില്ല. എന്നാൽ ചരക്ക് കൊണ്ടുപോകാം. സ്വഹാബിമാരിൽ ചിലർക്ക് അങ്ങനെ ചെയ്തിരുന്നു. ഹജ്ജ് കാലത്ത് തങ്ങൾ ചെയ്തിരുന്ന കച്ചവടമാണ് വരും വർഷത്തേക്കുള്ള വരുമാനം നേടിയെടുക്കാനുള്ള മാർഗമായിരുന്നത് എന്ന് ചിലർ രേഖപ്പെടുത്തിയത് തന്നെ നമുക്ക് കാണാം. അവിടെയാണ് അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം. ലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങൾക്കൊരു വിരോധവുമില്ല. അൻ തബ്തഗു, നിങ്ങൾ തേടുന്നതിൽ. ഫളം മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഔദാര്യം തേടുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ചരക്കും കൊണ്ടുപോയി, അതൊക്കെ വിൽപ്പന നടത്തി, നല്ല ലാഭം കിട്ടി. അപ്പൊ അവിടെ നോക്കുമ്പോൾ നല്ല വേറൊരു ചരക്ക്, അതിന് നാട്ടിൽ നല്ല ഡിമാൻഡ് ഉണ്ടാവും. അപ്പൊ അവിടുന്ന് അത് വാങ്ങിച്ചിട്ട് നാട്ടിലേക്കും പോവാണ്. അപ്പൊ ഹജ്ജും കിട്ടി, അൽഹംദുലില്ലാ, കച്ചവടത്തിൽ ലാഭവും കിട്ടി എന്ന് പറഞ്ഞ പോലെ അല്ലെ. പക്ഷെ നീയത്ത് മാറിപ്പോകരുത്. പണ്ടൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, അയാള് ഉംറ വിസക്ക് പോയിട്ട് മുങ്ങിയ ആളാണെന്ന് പറയും അല്ലെ. ഉംറ വിസക്ക് പോയി, ഉംറ ചെയ്തു, എന്നിട്ടൊരൊറ്റ മുങ്ങല്, പിന്നെ പിടികൊടുക്കാതെ എവിടെയൊക്കെയോ പോയിട്ട് ഒളിച്ച് ജോലിയെടുത്ത് കാശുണ്ടാക്കി എന്ന് പറയും. പക്ഷെ അയാളുടെ നീയത്ത് എന്താണ്? അങ്ങനെ ഉംറ വിസക്ക് പോയിട്ട് എവിടെയെങ്കിലും മുങ്ങണം എന്നതാണോ നീയത്ത്? എങ്കിൽ അയാൾക്ക് ഉംറ ഇല്ല, ഹജ്ജും ഇല്ല. അതേ സമയത്ത് അവിടെ ചെന്നുപെട്ടു, അങ്ങനെ ഒരു സാഹചര്യം വന്നു, അപ്പൊ അയാൾക്ക് ഉപജീവനത്തിനുള്ള അവസരം കിട്ടി എന്നതിന്റെ കൂടെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് നിയമവിരുദ്ധമായിരിക്കുമല്ലോ. ആ മറ്റൊരു രാജ്യത്ത് ചെന്ന് നിയമലംഘനം നടത്തുമ്പോൾ അതൊരു പ്രശ്നവുമാണ് എന്ന് മനസ്സിലാക്കും. ഏതായാലും നീയത്താണ് ഇവിടെയൊക്കെ പ്രധാനം എന്നുള്ളതാണ്. നമ്മുടെ ശീലങ്ങളെല്ലാം മാറേണ്ടതുണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കാണ്. ഇസ്ലാമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫളം മിർ റബ്ബിക്കും. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ ഭൗതിക ആത്മീയ സമന്വയമാണ്. അതാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതോടൊപ്പം അള്ളാഹു തആല ചില കാര്യങ്ങളെ ഇവിടെ തിരുത്തി പറയുന്നുണ്ട്. ഇസ്ലാം എന്നത് ഒരു പുത്തൻ മതമല്ലല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതാണോ? അല്ല. ഇസ്ലാം ആദം അലൈഹിസ്സലാം മുതൽക്ക് ഭൂമിയിൽ നിലനിൽക്കുന്നതാണ്. ഇസ്ലാമിനെ സ്ഥാപിച്ചത് അള്ളാഹുവാണ് അല്ലേ. ഇസ്ലാമിനെ നമുക്ക് പഠിപ്പിച്ചു തന്നത് പഠിച്ചവനാണ്. എന്നിട്ട് പ്രവാചകന്മാരിലൂടെ ഇങ്ങനെ തുടരാണ്. അപ്പൊ എവിടെയെങ്കിലും വഴി തെറ്റുമ്പോ അള്ളാഹു തആല അതിനെ നേരെയാക്കി കൊണ്ടേയിരിക്കും. അതിനാണ് പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നിലവിലുള്ളതിൽ പോരായ്മകൾ സംഭവിക്കുമ്പോ അള്ളാഹു തആല തിരുത്തും. അതിനുവേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത്. അതുപോലെ തന്നെ സംസ്കരണ, പരിഷ്കരണ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഓരോ കാലഘട്ടത്തിലും രംഗത്ത് വന്നവർക്ക് അങ്ങനെയാണ്. ഈ ഹജ്ജ് കാലം കുറെ മുന്നോട്ട് പോയപ്പോ ഇസ്ലാമിന് മുമ്പ് തനി ജാഹിലിയ പശ്ചാത്തലത്തിലേക്ക് മാറിയില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായി, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അവിടെ വെറും വ്യാപാര വേള മാത്രം നടക്കാൻ തുടങ്ങി, ഉത്സവങ്ങളായിട്ട് മാറി. പൂർവികന്മാരുടെ വീരശൂര പരാക്രമങ്ങളെ കുറിച്ച് പാടിപ്പുകഴ്ത്തുന്ന കവി അരങ്ങുകൾ മാത്രമായി. പ്രഭാഷണ മത്സരങ്ങളും സംഗീതവും നൃത്തവും ചരക്ക് കൈമാറ്റവും ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ആകെപ്പാട് ഒരു ഒരു ഫെസ്റ്റിവൽ സീസണായിട്ട് ഹജ്ജിനെ അവർ മാറ്റിമറിച്ച് കളഞ്ഞിരുന്നു എന്നാണ്. അതിനാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ചില കാര്യങ്ങളെ തിരുത്താൻ പോവാണ്. എന്താ വിഷയം? കുറച്ചുകൂടി നിങ്ങൾ ഹജ്ജിന്റെ ആത്മാവിലേക്ക് വന്നെത്തണം, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോവും. അങ്ങനെയാണല്ലോ പല ഇല്ലാത്ത കാര്യങ്ങളും പഠിച്ചവന്റെ ദീനിൽ കടന്നുകൂടിയത്. അതിനാൽ അള്ളാഹു ചില മാർഗനിർദ്ദേശങ്ങൾ തരാണ്. ഫഇദാ അഫൗതും മിൻ അറഫാതിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. അന്ന് അറബികള് അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കും അവിടെ നിന്ന് മിനായിലേക്കും പോകാറുണ്ടായിരുന്നു. സാധാരണ അറബികൾ, ഖുറൈശികൾ അങ്ങനെയൊന്നും പോകില്ല. അപ്പൊ സാധാരണ അറബികൾ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കും മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്കും പോകും. പക്ഷെ അവിടെ നടന്നിരുന്നത് എന്താന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ വ്യാപാരമേളയും ഉത്സവങ്ങളും പൂർവികന്മാരെ പാടിപ്പുകഴ്ത്തുന്ന കവി അരങ്ങുകളും പ്രഭാഷണ മത്സരങ്ങളൊക്കെയാണ് നടന്നിരുന്നത്. അപ്പൊ അത് അങ്ങനെ ആവാൻ പാടില്ലല്ലോ. അള്ളാഹുവിനുള്ള ഇബാദത്താണല്ലോ ഹജ്ജ്. അതിനാൽ ആ മർമ്മങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം എന്നോർത്താൻ. ഫഇദാ, അതിനാൽ ആയാൽ, അഫൽത്തും, നിങ്ങൾ പുറപ്പെട്ടാൽ, ഫാല ഒഴുകി എന്നാണ്, അഫാല ഒഴുക്കി എന്നായിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണാറില്ലേ, അതൊരു പാൽക്കടലായിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ ഇങ്ങനെ വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഒഴുകിപ്പോകുന്ന ഒരു പഥ സഞ്ചലനം നമ്മൾ കാണാറുണ്ട് അല്ലെ. അറഫയിലേക്കും അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്കും മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്കുമുള്ള ഒഴുക്ക്, അതാണ് ഫഇദാ അഫൽതും, നിങ്ങൾ പുറപ്പെട്ടാൽ. മിൻ അറഫാത്തിൻ, അറഫാത്തിൽ നിന്ന് പുറപ്പെട്ടാൽ. ഫദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കണം. ഇന്ദ അടുക്കൽ വെച്ച്, അൽ മഷ്അറിൽ ഹറാം, മഷ്അറുൽ ഹറാമിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവെ സ്മരിക്കണം. അറഫാത്ത്, മഷ്അറുൽ ഹറാം ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രധാനമായ രണ്ട് ഇടങ്ങളാണ്. അറഫാത്ത് എന്ന് പറഞ്ഞത് അറഫ തന്നെയാണ്. അറഫയെ ഖുർആൻ വിളിച്ച പേരാണ് അറഫാത്ത്. ഹദീസുകളിൽ അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അറഫയാകുന്നു എന്ന് പരാമർശിച്ചത് കാണാം. മഷ്അറുൽ ഹറാം, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഷഅറ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു അല്ലെങ്കിൽ ബോധോദയം ഉണ്ടായി എന്നാണ്. മഷ്അർ ബോധോദയ സ്ഥാനം എന്ന് പറയാം. അൽ ഹറാം വിശുദ്ധ ബോധോദയ സ്ഥാനം എന്ന് അത് നമുക്ക് അർത്ഥം പറയാം. ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? മുസ്ദലിഫ എന്ന വിശാലമായ ഭൂപ്രദേശമാണ് മഷ്അറുൽ ഹറാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഖുർആൻ മുസ്ദലിഫയെ വിളിച്ച പേരെന്താണ് എന്ന് ചോദിച്ചാൽ അൽ മഷ്അറുൽ ഹറാം എന്നാണ് നമ്മൾ അതിന് ഉത്തരം പറയാം. ഫഇദ അഫൽതു മിൻ അറഫാത്ത്, ഹജ്ജ് ആരംഭിച്ചു അല്ലെ, അങ്ങനെ അറഫയിലെത്തി, അറഫയിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുകയാണ്, പുറപ്പെട്ടു. എങ്ങോട്ട്? മുസ്ദലിഫയിലേക്ക് പുറപ്പെടുകയാണ്, മഷ്അറുൽ ഹറാമിലേക്ക്. അപ്പൊ എന്ത് ചെയ്യണം? ഫദ്കുറുല്ലാ, അള്ളാഹുവെ സ്മരിക്കണം. ഇന്ദൽ മഷ്അറിൽ ഹറാം, മഷ്അറുൽ ഹറാമിൽ വെച്ച്. പക്ഷെ അവരെന്താ ചെയ്തിരുന്നത്? അവര് പൂർവികന്മാരുടെ അപദാനങ്ങൾ പാടി വാഴ്ത്തി പറയലായിരുന്നു. അത് നിർത്തിയിട്ട് പടച്ചോനെ വാഴ്ത്തി പറയണം, അള്ളാഹുവെ കൂടുതൽ ദിക്ർ ചെയ്യണം എന്ന് അള്ളാഹു തആല ഇവിടെ പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. അപ്പൊ ഹജ്ജ് എന്ന് പറയുമ്പോൾ, ഹജ്ജ് അനുഷ്ഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പിടികിട്ടൂല, എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് അല്ലെ, തവാഫ്, സായി, അതുപോലെ മിന, അറഫ, മുസ്ദലിഫ, കല്ലേർ, ബലി, ഇങ്ങനെയൊക്കെ കേൾക്കുന്നല്ലാതെ ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ശരിക്കും ഹജ്ജ് മാസങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, മൂന്ന് മാസമാണ്. എന്നാൽ ഹജ്ജ് നടക്കുന്ന ദിവസങ്ങൾ എത്രയാണ്? അത് കൃത്യമായി പറഞ്ഞാൽ ആറ് ദിവസങ്ങളിലാണ് ഹജ്ജ് എന്ന് പറയാം. ദുൽഹജ്ജ് എട്ടിന് തുടങ്ങിയിട്ട് ദുൽഹജ്ജ് 13 വൈകുന്നേരത്തോടു കൂടി ഹജ്ജ് അവസാനിക്കും. ആറ് ദിവസമാണ്, 8, 9, 10, 11, 12, 13, ആകെ ആറ് ദിവസങ്ങളേ ഉള്ളൂ. ഈ ദിവസങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദുൽഹജ്ജ് 8 യൗമു തർവിയ എന്നാണ് പറയാം. നമ്മൾ മിനായിലേക്ക് പോവുകയാണ്, മിനായിൽ വെള്ളം ശേഖരി വെച്ച് വെക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ദിവസം എന്നാണ് അതിനെ പറയാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്വേഷണം, ചിന്ത എന്നൊക്കെയാണ് തർവിയ. അപ്പൊ അന്ന് മിനായിലെത്തി. ദുൽഹജ്ജ് 9 യൗമു അറഫ, അറഫ ദിനമാണ്. മിനയിൽ നിന്ന് അറഫാത്തിലേക്ക് വന്നു, എന്നിട്ട് അവിടെ കഴിച്ചു കൂട്ടാണ്. മഗ്രിബ് വരെയും ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം വളരെ പ്രധാനമാണ്. അപ്പൊ അങ്ങനെ അറഫയിൽ കഴിച്ചു കൂട്ടും മഗ്രിബ് വരെ. ദുൽഹജ്ജ് 9 യൗമു അറഫ, അന്ന് രാത്രി നമ്മൾ മുസ്ദലിഫിലേക്ക് പോകും. മഗ്രിബോടുകൂടി അവിടെ നിന്ന് മുസ്ദലിഫയിലേക്ക് പുറപ്പെട്ടു. മുസ്ദലിഫയിൽ രാപ്പാർക്കുകയാണ്, പടച്ചതമ്പുരാന്റെ അതിഥിയായിട്ട് അവന്റെ കൂടെ കഴിച്ചു കൂട്ടാണ്. ആ സമയത്ത് നമ്മുടെ കയ്യില് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു സഞ്ചി ഉണ്ടാവും, അതിൽ കുറച്ച് അവലും കുറച്ച് വെള്ളവും, പിന്നെ ഒരു മുസല്ല ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പടച്ചവന്റെ കൂടെ കഴിച്ചു കൂട്ടുന്ന സമയമാണ് മുസ്ദലിഫയിലെ രാപ്പാർക്കൽ എന്ന് പറയുന്നത്. അന്ന് രാത്രി അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ യൗമുൻ നഹർ, ബലി ദിനം, നമ്മൾ നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണത്, ബലിപെരുന്നാളിന്റെ ദിവസമാണ്. അന്നാണ് ഹാജിക്ക് ഏറ്റവും തിരക്ക്, അതാണ് യൗമുൻ നഹർ. അന്ന് ഹാജി മുസ്ദലിഫയിൽ നിന്ന് സുബഹോട് കൂടിയിട്ട് മിനായിലേക്ക് എത്തിച്ചേരും. മിനായിലെത്തി എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്തെ കല്ലേറ് നടത്തണം, അത് കഴിഞ്ഞിട്ട് ബലി നടത്തണം, അത് കഴിഞ്ഞ് മുടിയെടുക്കണം, പിന്നെ അന്ന് തന്നെ കഴിയുമെങ്കിൽ മസ്ജിദുൽ ഹറാമിലേക്ക് പോയിട്ട് തവാഫും സഹയും ചെയ്യണം. 5 കർമ്മങ്ങളാണ് യൗമുൻ നഹറിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും മിനായിലേക്ക് തന്നെ വരും. പിന്നെ 11, 12, 13 ഈ മൂന്ന് ദിവസങ്ങൾക്കാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയാം. മിനായിൽ തമ്പടിച്ച് കല്ലേറ് നടത്തിയും ഇബാദത്തുകളിൽ മുഴുകിയും കഴിച്ചു കൂട്ടാണ്. ഇങ്ങനെയാണ് 6 ദിവസങ്ങളിൽ ഹജ്ജ് പൂർണ്ണമാകുന്നത് എന്ന് കാണാം. അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാല് ബലി നടത്തിയ മാംസം നന്നായിട്ട് കീറി മുറിച്ച് ഉണക്കിയെടുക്കൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, അല്ലാതെ പോരിശയാക്കപ്പെട്ട വേറെ അർത്ഥമൊന്നുമില്ല. അതേ സമയത്ത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് കഴിച്ചു കൂട്ടേണ്ട സന്ദർഭമാണ് അത് എന്ന് മനസ്സിലാക്കും. അപ്പൊ ഇവിടെ അള്ളാഹു തആല ഈ അവസരങ്ങളൊക്കെയും അള്ളാഹുവെ ദിക്ർ ചെയ്യാൻ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ നാട്ടു വർത്തമാനം പറഞ്ഞ് എന്തൊക്കെയോ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് നേരം പോക്കാനുള്ളതല്ല ഇത്. അതുകൊണ്ട് നല്ല ജാഗ്രത വേണം എന്ന് പടച്ചതമ്പുരാൻ പഠിപ്പിക്കാൻ. അതാണ് ഫഇദ അഫൽതും മിൻ അറഫാത്തിൻ, നിങ്ങൾ അറഫാത്തിൽ നിന്ന് പുറപ്പെട്ടാൽ, ഫദ്കുറുല്ലാ, അള്ളാഹുവെ നിങ്ങൾ ദിക്ര് ചെയ്യണം, സ്മരിക്കണം. ഇന്ദൽ മഷ്അറിൽ ഹറാം, മഷ്അറിൽ ഹറാമിന്റെ അടുക്കൽ, അഥവാ മുസ്ദലിഫയിൽ അന്നത്തെ രാത്രി ഇങ്ങനെ മലർന്ന് കിടക്കാണല്ലോ, നക്ഷത്രങ്ങൾ എണ്ണീട്ട് പടച്ചോന്റെ കൂടെ ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന സമയമാണ്. വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും അത്. നമ്മുടെ ജീവിതം മുഴുവൻ അള്ളാഹുവിലുള്ള പ്രതീക്ഷയിലേക്ക് ഒതുങ്ങാൻ, വേറെ ഒന്നുമില്ല. ഇനി എനിക്ക് സ്വന്തമായ ഐഡന്റിറ്റി ഇല്ല, അഡ്രസ് ഇല്ല, ഒന്നുമില്ല. പടച്ചോന്റെ ഒരടിമ ആകാശം മേൽക്കൂരിയാക്കിയിട്ട് പടച്ചോന്റെ അതിഥിയായിട്ട് നമ്മളോട് കഴിയണപ്പോ അപ്പൊ അള്ളാഹുവെ സ്മരിച്ചുകൊണ്ട് കഴിയണം. എന്നിട്ട് വീണ്ടും പറയുന്നു, വൽകുറൂഹു, നിങ്ങൾ അവനെ സ്മരിക്കുവിൻ, കമാ ഹദാക്കും, നിങ്ങൾക്ക് കാണിച്ചു തന്നതനുസരിച്ച്. കമാ പോലെ, ഹദ വഴി കാണിച്ചു, ഹദ അവൻ വഴി കാണിച്ചു തന്നോക്കും നിങ്ങൾക്ക്. എങ്ങനെയാണോ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് വഴി കാണിച്ചത്, മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡൻസ് നൽകിയത്, അതനുസരിച്ച് നിങ്ങൾ സ്മരിക്കണം. എന്താ കാരണം എന്നറിയോ? വഇൻ കുന്തും, നിങ്ങൾ ആയിരുന്നല്ലോ, മിൻ ഖബ്ലിഹി, ഇതിന് മുമ്പ് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിന്റെ ദീനും അതിന്റെ പൂർണ്ണ രൂപത്തിൽ നിങ്ങൾക്ക് അവതരിച്ച് കിട്ടുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ലമീന മാലീൻ, നിങ്ങൾ വഴിതെറ്റിയ ആൾക്കാരാണ്, വഴികേടിൽ അകപ്പെട്ടു പോയവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഈ കൃത്യമായ ട്രാക്കിലൂടെ മുന്നോട്ട് പോകണം. നിങ്ങൾ വഴി തെറ്റിപ്പോയവരാണ്. ജാഹിലിയ ഹജ്ജ് നിങ്ങൾ ഓർക്കുന്നില്ലേ? കഅബയുടെ പരിസരത്ത് നിങ്ങൾ നഗ്നരായിട്ട് തവാഫ് ചെയ്തിട്ടുണ്ട്. സഫാ മർവക്കിടയിലെ ഓട്ടമുണ്ടല്ലോ, സായി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? സഫയുടെ മുകളില് ഒരു ബിംബം, മർവയുടെ മുകളിൽ മറ്റൊരു ബിംബം. സഫയുടെ മുകളിൽ ഇസാഫ്, മർവയുടെ മുകളിൽ നാഇല. എന്നിട്ട് ഈ രണ്ട് ബിംബങ്ങൾക്ക് മുമ്പിലും തലകുനിച്ച് നിന്ന് അവയ്ക്ക് മാല ചാർത്തിയിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തൊരു വഴികേടിലാണ് അകപ്പെട്ടത്! അതിനാൽ ഇനി നിങ്ങൾക്കത് സംഭവിക്കരുത്. അതിനാൽ തിരിച്ചു വരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്താൻ. ലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങൾക്ക് തെറ്റില്ല. അൻ തബ്തഹു, നിങ്ങൾ തേടുന്നതിൽ. ഫളം മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഔദാര്യം. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഭൗതിക താല്പര്യങ്ങളും ആകാം, അത് മുഖ്യ ലക്ഷ്യമാകരുത് എന്ന് മാത്രം. ഫഇദാ അഫൽതും, നിങ്ങൾ പുറപ്പെട്ടാൽ, മിൻ അറഫാത്തിൻ, അറഫയിൽ നിന്ന് പുറപ്പെട്ടാൽ, ഫദ്കുറുല്ലാ, നിങ്ങൾ അള്ളാഹു സ്മരിക്കുക, ഇന്ദൽ മഷ്അരിൽ ഹറാം, മഷ്അരിൽ ഹറാമിൽ വെച്ച്, അഥവാ മുസ്ദലിഫയിൽ വെച്ച് അള്ളാഹുവെ മാത്രം സ്മരിക്കണം. വൽകുറു, നിങ്ങൾ അവനെ മാത്രം സ്മരിക്കുവിൻ, കമാ ഹദാക്കും, അവൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നതനുസരിച്ച്. വഇൻ കുന്തും, നിങ്ങൾ ആയിരുന്നു, മിൻ ഖബ്ലിഹി, ഇതിന് മുമ്പ്, ലമിനം വാലീൻ, വഴികേടിൽ അകപ്പെട്ടു പോയവരായിരുന്നു. എന്തൊരു ദീനാണ് അള്ളാഹുവിന്റെ ദീൻ! വഴികേടിൽ അകപ്പെട്ടവരെ ശരിയായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന, അവ്യക്തതകൾ ദൂരീകരിച്ചുകൊണ്ട് സംശുദ്ധമായ ജീവിതശൈലി പഠിപ്പിക്കുന്ന, അതിസുന്ദരമായ ആത്മീയതയുടെ സൗന്ദര്യം ഇഹപര ജീവിതങ്ങളെ കൂട്ടിയിണക്കുന്ന, പ്രായോഗികമായ ആത്മീയത പഠിപ്പിക്കുന്ന സുന്ദരമായ ദീൻ ആണ് അള്ളാഹു നമുക്ക് നൽകിയത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാഅല്ലാ, കൂടുതൽ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പ്രതീക്ഷിക്കാം. പടച്ചതമ്പുരാൻ അവന്റെ മാർഗത്തിൽ ജീവിതം നയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ വിളിക്കുത്തരം ചെയ്ത് നിന്റെ ഭവനത്തിങ്കൽ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, നിരന്തരമായ പ്രാർത്ഥനകളിലാണ് ഞങ്ങൾ. ഒരുപാട് പ്രയാസങ്ങളും തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്നാലും നാഥ, നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ റബ്ബേ. പടച്ചവനെ, ദീനിന്റെ വഴിയിൽ അടിയുറച്ച് നിലകൊണ്ട് വഴി തെറ്റിപ്പോകാതെ മുന്നേറുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. ദീനിന്റെ ഈ ആത്മീയ വിശാലത സ്വയം ഉൾക്കൊള്ളുവാനും സമൂഹവുമായി പങ്കുവെക്കുവാനുമുള്ള തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റബ്ബേ. പടച്ചവനെ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, മാനസികമായി അസ്വസ്ഥതയുള്ളവർ, സാമൂഹികമായ പരീക്ഷണങ്ങൾ, റബ്ബേ, എല്ലാം ഉൾക്കൊള്ളുവാൻ അഭിമുഖീകരിക്കാനുള്ള ഈമാനും സബറും തവക്കുലും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله